എങ്ങനെ ഫലപ്രദമായി പ്രാർത്ഥിക്കാം? ഓൾ നേഷൻസ് ഗോസ്പൽ പ്രസാധകർ. പല വിശ്വാസികളും രക്ഷിക്കപ്പെടാത്തതോ പിന്മാറുന്നതോ ആയ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ആശങ്കാകുലരാണ്. എന്നാൽ പ്രതീക്ഷയോടെയുള്ള വിശ്വാസത്തിന് പകരം ഭയത്തിലും ഉത്കണ്ഠയിലും പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥനയുടെ ഒരു കൃത്യമായ മാർഗവും നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിശ്ചിത വാഗ്ദാനവും തേടാൻ എന്നെ പ്രേരിപ്പിച്ചു. വിശ്വാസിയുടെ അധികാരം. ഒന്നാമതായി, നാം ക്രിസ്തുവിൽ ആരാണെന്ന് അറിയുകയും പിശാചിനും അവന്റെ എതിർശക്തികൾക്കുമെതിരെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ അധികാരം പ്രയോഗിക്കുകയും വേണം. യേശുവിലൂടെ നമുക്ക് സമ്പൂർണ്ണ വിജയം ഉണ്ടെന്ന് നാം അറിയണം. റോമർ 8:37. കാരണം യേശു കാൽവരിയിലെ പിശാചിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. എബ്രായർ 2:14. 1 യോഹന്നാൻ 3:8. പിശാചിന്റെ എല്ലാ ശക്തികളെയും ജയിക്കുകയും ചെയ്തു. ലൂക്കോസ് 10:19. ഇത് ദൈവത്തിന്റെ വചനമാണ്. അവൻ പറയുന്നത് അവൻ അർത്ഥമാക്കുന്നു, താൻ പരാജയപ്പെട്ടുവെന്ന് പിശാച് വിശ്വസിക്കുന്നില്ല. കാരണം അവൻ ഒന്നും വിശ്വസിക്കുന്നില്ല. തനിക്ക് വഴങ്ങുന്നവരെ തടസ്സപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. 1 പത്രോസ് 5:8. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവന്റെ ആക്രമണത്തിന് നാം വഴങ്ങുമോ ഇല്ലയോ എന്നറിയാൻ സാത്താൻ നമ്മെ പരീക്ഷിക്കുന്നു. നിർഭാഗ്യവശാൽ നിരവധി വിശ്വാസികൾ ക്രിസ്തുവിൽ തങ്ങൾ ആരാണെന്നും സാത്താൻ പരാജയപ്പെട്ട ശത്രുവാണെന്നും അവർ അവന് വഴങ്ങുന്നു. എന്നിരുന്നാലും നാം പിശാചിനെ ചെറുക്കണം, അവന് വഴങ്ങരുത്. ജെയിംസ് 4:7. സാധ്യമല്ലെന്ന് തോന്നുമെങ്കിലും നാം സ്ഥിരോത്സാഹത്തോടെ നിലകൊള്ളണം, നമുക്ക് വിളവ് കൊയ്യാം. ഗലാത്യർ 6:9. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷിക്കുന്ന വിശ്വാസത്തോടെയും അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകും. എബ്രായർ 11:6. യേശു പലപ്പോഴും പറഞ്ഞു, അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്നതുപോലെ സംഭവിക്കട്ടെ. മത്തായി 8:13. കൂടാതെ 9:29. എന്താണ് വിശ്വാസം? ദൈനംദിന വിശ്വാസത്തിന്റെ ഉദാഹരണങ്ങൾ. കർഷകൻ തന്റെ വിത്ത് വിതക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും തക്ക സമയത്ത് വിളവ് ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവനറിയാം. ദൂരെയുള്ള ഏതോ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ ഒരാൾ സ്വയം ഇരിക്കുന്നു. തന്റെ യാത്രയെക്കുറിച്ച് അയാൾക്ക് ആശങ്കയില്ല. റെയിൽവേയിലുള്ള വിശ്വാസത്താൽ താൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പല റെയിൽ പോയിന്റുകളും ജംഗ്ഷനുകളും ക്രോസിംഗുകളും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ അത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. അവൻ തിരികെ ഇരുന്ന് വായിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നു. നമ്മുടെ ആവശ്യം കർത്താവിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ആവശ്യം കർത്താവിനോട് സമർപ്പിക്കുകയും അത്ഭുതം അവന് വിട്ടുകൊടുക്കുകയും ചെയ്യാം. ഉത്തരം കൊണ്ടുവരുന്നതിലെ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും കുറിച്ച് നാം ആശങ്കപ്പെടേണ്ടതില്ല. അത് ദൈവത്തിന്റെ കാര്യമാണ്. അവന്റെ വഴികൾ നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവന്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല. യെശയ്യാവ് 55:8-9. നിങ്ങളുടെ വാച്ച് അറ്റകുറ്റപ്പണികൾക്കായി വാച്ച് നിർമ്മാതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുവരെ അത് തന്റെ പക്കൽ ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നു. നിങ്ങൾ അത് നിങ്ങളോടൊപ്പം കൊണ്ടുപോകുകയാണെങ്കിൽ അവന് അത് നന്നാക്കാൻ കഴിയില്ല. അതുപോലെ ഭയവും സംശയവും നിറഞ്ഞ വരാകാതെ നാം നമ്മുടെ ആവശ്യം കർത്താവിൽ വിട്ടുകൊടുക്കണം. ഒരു കാര്യം മാത്രം ദൈവത്തിന് അസാധ്യമാണ്. ഭയത്തിലും അനിശ്ചിതത്വത്തിലും നാം സ്വയം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നതാണ്. ഇത് അവിശ്വാസമാണ്. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല. എബ്രായർ 11:6 വായിക്കുക. നമുക്ക് പ്രവൃത്തികൾ 16 വാക്യത്തിലെ പൗലോസിനെയും ശീലാസിനെയും പോലെയാകാം. ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ച അവർ അവന്റെ മഹത്വത്തെയും വിശ്വസ്തതയെയും കുറിച്ച് ചിന്തിച്ചു. മുറിവുകളും നിരാശാജനകമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവർ ദൈവത്തെ സ്തുതിച്ചു. ഒപ്പം ദൈവം തടവറയെ കുലുക്കി അവരെ മോചിപ്പിച്ചു. അത് ദൈവത്തിന്റെ മഹത്വത്തിലുള്ള വിശ്വാസമായിരുന്നു, അല്ലാതെ അവരുടെ സാഹചര്യങ്ങളുടെ നിരാശയിലല്ല. വിശ്വാസം അസാധ്യമായത് ചെയ്യുന്നു. പിശാചിന്റെ സൂക്ഷ്മ ഉപാധികളും നമ്മുടെ മനോഭാവവും. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, നമ്മുടെ സാഹചര്യങ്ങളിലല്ല. സാത്താൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന നിഷേധാത്മക ചിന്തകൾക്കെതിരെ നമുക്ക് പോരാടാം. സ്ഥിതി മെച്ചപ്പെടുന്നതിനു പകരം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഞങ്ങളോട് നിർദ്ദേശിക്കും. വഷളാകുന്ന ഒരു സാഹചര്യത്തിന്റെ തെളിവായി അവൻ നമുക്ക് കാര്യങ്ങളുടെ രൂപം കാണിക്കും. രോഗത്തിന്റെ ലക്ഷണങ്ങളും മെഡിക്കൽ റിപ്പോർട്ടും. ഭയവും സംശയവും ഉളവാക്കുന്ന തരത്തിൽ ഒരു പ്രിയ സുഹൃത്തിനെ നിങ്ങളോട് സംസാരിക്കാൻ പോലും അവൻ ഇടയാക്കും. ആരുടെയെങ്കിലും ജീവിതത്തിൽ ദുരന്തത്തിൽ അവസാനിച്ച സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് അവൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും. തോൽവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ അവൻ നിങ്ങളുടെ മനസ്സിന് മുന്നിൽ ശേഖരിക്കും. എന്നാൽ ദൈവത്തിനു നന്ദി, വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് പ്രത്യക്ഷവും ലക്ഷണങ്ങളും ആളുകളുടെ സംസാരവും നോക്കേണ്ടതില്ല. കാരണം നാം വിശ്വാസത്തിന്റെ തെളിവുകൾ നോക്കുന്നു. കാരണം എബ്രായർ 11:1. വിശ്വാസം നമ്മുടെ കാര്യങ്ങളിൽ ഉറപ്പായിരിക്കണമെന്ന് പറയുന്നു. കാണുവാന് കഴിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി അത് യാഥാർത്ഥ്യമാകുന്ന സമയം വരെ നാം കാണുന്നതാണ് വിശ്വാസം. ഈ കാത്തിരിപ്പിന് നമ്മുടെ ക്ഷമ ആവശ്യമാണ്. എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും ദൈവത്തിന്റെ ഉദ്യമത്തെക്കുറിച്ചുള്ള നമ്മുടെ നിരന്തരമായ പ്രതീക്ഷ ഇതിന് ആവശ്യമാണ്. സംശയത്തിന്റെയും നിഷേധാത്മക പ്രേരണകളുടെയും പിശാചിന്റെ ആക്രമണത്തിനെതിരെ നമ്മുടെ നിരന്തരമായ യുദ്ധം ആവശ്യമാണ്. പ്രത്യക്ഷമായ പരാജയങ്ങൾക്കിടയിലും ദൈവത്തോടും അവന്റെ പരാജയപ്പെടാത്ത വാഗ്ദാനങ്ങളോടുമുള്ള നമ്മുടെ നിരന്തരമായ ഇണക്കം ഇതിന് ആവശ്യമാണ്. അവന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ വാഗ്ദാനങ്ങൾ പരിഗണിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. ദൈവവും വിശ്വാസിയും തമ്മിലുള്ള കറുപ്പും വെളുപ്പും എഴുതപ്പെട്ട കരാറുകളാണിവ. സങ്കീർത്തനങ്ങൾ 89:34. ദൈവം താൻ നൽകിയ ഒരു വാഗ്ദത്തം പോലും തിരിച്ചെടുക്കുകയില്ല. ദൈവവചനത്തിൽ നമുക്ക് സുരക്ഷിതമായി വിശ്വാസം അർപ്പിക്കാൻ കഴിയും, കാരണം ദൈവത്തിന് അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയും. 1000-ൽ പേർ ഉണ്ട്. 1 രാജാക്കന്മാർ 8:56. താൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് തികഞ്ഞ ഉറപ്പുണ്ടായിരുന്നു. 4:21. അവൻ വർഷാവർഷം കാത്തിരുന്നു. സാറയ്ക്ക് പ്രായമേറി വരികയായിരുന്നു. അവളുടെ 70-ാമത്തെ വയസ്സിൽ ഒരു മകനുണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമായും മനുഷ്യരിൽ അസാധ്യമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ചിന്തയും അവന്റെ മനസ്സിൽ വരാൻ അവൻ അനുവദിച്ചില്ല. ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, അതിനാൽ അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവൻ വാഗ്ദത്തം കൈക്കൊണ്ടു. അവനുമായുള്ള ദൈവത്തിന്റെ കരാർ ഒന്നും അവന്റെ വിശ്വാസത്തെ ബാധിക്കില്ല. ദൈവത്തിന്റെ കാലത്ത് അവൻ തന്റെ മകനെ സ്വീകരിച്ചു. ദൈവം ഒരിക്കലും വളരെ വൈകിപ്പോയിട്ടില്ല, ഒരിക്കലും നേരത്തെ ആയിട്ടില്ല. ആകയാൽ ധൈര്യപ്പെടുക, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം നിങ്ങളുടെ ആവശ്യത്തെക്കാൾ വലിയവനാണ്. രക്ഷ. നമുക്കും നമ്മുടെ ആവശ്യത്തിനായി ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിക്കാം. പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണോ രക്ഷിക്കപ്പെടുക? ദൈവത്തിൽ നിന്ന് അകന്ന് തോന്നുന്നവനോ? ശിഷ്യന്മാർ കർത്താവിനോട് ബുദ്ധിമുട്ടുള്ള ഒരു കേസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആർക്കാണ് രക്ഷിക്കപ്പെടാൻ കഴിയുക കർത്താവെ? അവർ 19:25-26 ചോദിച്ചു. യേശു പറഞ്ഞു, ഇത് മനുഷ്യന് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവം ആ കല്ല് ഹൃദയത്തെ മയപ്പെടുത്തും, അവൻ ആ മനോഭാവം മാറ്റും. പ്രാർത്ഥിക്കുക, അസാധ്യമായത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, പ്രത്യക്ഷതകളെ അവഗണിക്കുക, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തന ശക്തിക്ക് നന്ദിയും സ്തുതിയും തുടരുക. സാത്താന്റെ എതിർപ്പിന് അവനെ ശാസിക്കുകയും യേശുവിന്റെ നാമത്തിൽ അവന്റെ ദുഷ്ടശക്തിയുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. പൗലോസ് പ്രവൃത്തികൾ 16:18 ചെയ്തതുപോലെ. ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങളുടെ അധികാരം ഉപയോഗിക്കാൻ മടിക്കരുത്. 14:13, 3:16 ആ പ്രിയപ്പെട്ടയാൾ മുമ്പെന്നത്തേക്കാളും ബലപ്രയോഗത്തിലൂടെ മത്സരിക്കുന്നതിനാൽ സാത്താനാണ് ഇതിന് കാരണമാകുന്നതെന്ന് തിരിച്ചറിയുക. യേശുവിന്റെ നാമത്തിൽ തടവുകാരെ മോചിപ്പിക്കാൻ അവനോട് കൽപ്പിച്ച് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയിലൂടെ ആത്മീയ മണ്ഡലത്തിൽ സാത്താനെതിരെ നിരന്തരം യുദ്ധം ചെയ്യുക. പ്രകടമായ മാറ്റമൊന്നും ഇല്ലെന്ന് തോന്നുമ്പോൾ നിരാശപ്പെടരുത്. ഞാൻ വ്യക്തം എന്ന് പറയുന്നു, കാരണം വ്യക്തിയുടെ ഹൃദയത്തിലും മനസ്സിലും സംഭവിക്കുന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ആത്മീയ യുദ്ധം നടക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് എതിർപ്പ്. 6:12. വിശ്വാസികൾ എന്ന നിലയിൽ ഞങ്ങൾ വിജയത്തിന്റെ ഭാഗത്താണ്. നിങ്ങളെ വിമർശിക്കുകയും അപമാനിക്കുകയും ചെയ്താലും സ്നേഹവും കൃപയും കാണിക്കുക. തക്ക സമയത്ത് ദൈവത്തിന് അവന്റെ വഴി ലഭിക്കും. ആരും നശിപ്പിക്കപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എല്ലാവരും അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹിക്കുന്നു. 6:37, 1 തിമോത്തി 2:4, 2 പത്രോസ് 3:9. രോഗശാന്തി. രോഗിയായ ശരീരത്തിന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചാലും ഇതേ മനോഭാവം സ്വീകരിക്കണം. വിശ്വാസത്തിൽ ധൈര്യവും ദൃഢതയും പുലർത്തുക. ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങളുടെ അധികാരം പ്രയോഗിക്കുക. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കനുസൃതമായി രോഗശാന്തി അവകാശപ്പെടുക. സങ്കീർത്തനങ്ങൾ 103:3. അവൻ എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എന്റെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. 8:17. അവൻ തന്നെ നമ്മുടെ രോഗങ്ങളെ ചുമക്കുകയും നമ്മുടെ രോഗങ്ങളെ ചുമക്കുകയും ചെയ്തു. 1 പത്രോസ് 2:24. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. 16:17-18. അവർ രോഗികളുടെ മേൽക്കൈ വയ്ക്കുന്നു, അവർ സുഖം പ്രാപിക്കും. ഇവ വസ്തുതയുടെ പോസിറ്റീവ് പ്രസ്താവനകളാണ്. രോഗികൾ സുഖം പ്രാപിക്കും. ഇത് ഒരുപക്ഷെ അല്ലെങ്കിൽ എന്നല്ല, മറിച്ച് ഒരു പോസിറ്റീവ് സുഖമാകും. അതിനാൽ ഈ നല്ല പ്രസ്താവനകളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. വിശ്വാസിയും അവനും തമ്മിലുള്ള രേഖാമൂലമുള്ള കരാറിന്റെ ദൈവത്തിന്റെ വചനം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കാം. ശരിയായ സമയത്ത് ഈ വിശ്വാസം യാഥാർത്ഥ്യമാകും. ദൈവത്തിന് പരാജയപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം? 10:17 പറയുന്നു, വിശ്വാസം വരുന്നത് സന്ദേശം കേൾക്കുന്നതിലൂടെയാണ്, സന്ദേശം കേൾക്കുന്നത് ക്രിസ്തുവിന്റെ വചനത്തിലൂടെയാണ്. അറിയാവുന്നവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ വിശ്വസ്തരും കഴിവുള്ളവരുമാണോ എന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അനുസരിച്ച് ഞങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വാർത്തെടുക്കുന്നു. ദൈവത്തെയും നമ്മോടുള്ള അവന്റെ മനോഭാവത്തെയും നമ്മോടുള്ള അവന്റെ ഇഷ്ടത്തെയും അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തിൽ വിശ്വാസമുണ്ടാകും? അതുകൊണ്ട് ദൈവവചനം വായിച്ചും ധ്യാനത്തിൽ സമയം ചിലവഴിച്ചും ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാം. 1 യോഹന്നാൻ 5:14-15 തന്റെ മക്കളുടെ മേൽ അനുഗ്രഹം ചൊരിയാൻ കൊതിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ സ്വർഗീയ പിതാവിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ധൈര്യവും വിശ്വാസവും ഇത് നൽകുന്നു. വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുക. ലളിതമായ വിശ്വാസത്തെ ദൈവം മാനിക്കും.